ಆಕಾಶವಾಣಿ നമസ്കാര പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ആദായനികുതി പരിധി 12 ലക്ഷം രൂപയാക്കി ഉയർത്തി ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കേന്ദ്ര ബജറ്റ്. പുതിയ ആദായനികുതി സ്ലാബുകളും ഏർപ്പെടുത്തി. മധ്യവർഗത്തിന്റെ ജീവിത നിലവാരമുയർത്താൻ ആവശ്യമായ ഒട്ടേറെ നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടെന്ന് നിർമ്മലാ സീതാരാമൻ. കിസാൻ ക്രെഡിറ്റ് കാർഡിലെ വായ്പാ പരിധി 5 ലക്ഷം രൂപയാക്കി ഉയർത്തി. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്താൻ ഇന്ത്യ പോസ്റ്റ് ശൃംഖലയെ പ്രയോജനപ്പെടുത്തും. രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിൽ 15,000 സീറ്റുകൾ കൂടി ലഭ്യമാക്കും. രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിൽ കോസ്റ്റ് ഗാർഡ് പുലർത്തുന്ന ധീരതയും അർപ്പണബോധവും നിതാന്ത ജാഗ്രതയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. വാർത്തകൾ വിശദമായി. ആദായനികുതി പരിധി ഉയർത്തിയും മധ്യവർഗത്തിന്റെ ജീവിത നിലവാരം ഉയർത്താനാവശ്യമായ നടപടികൾ ഉൾപ്പെടുത്തിയും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 8-ാമത്തെ ബജറ്റ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ആദായനികുതി ഘടനയിൽ സമഗ്ര മാറ്റം കൊണ്ടുവരുമെന്നും ധനമന്ത്രി അറിയിച്ചു. ഇതിനായി പുതിയ ആദായനികുതി ബിൽ അടുത്തയാഴ്ച കൊണ്ടുവരും. ആദായനികുതി ഘടന പരമാവധി ലളിതമാക്കുമെന്നും വ്യവഹാരങ്ങൾ ലഘൂകരിക്കുകയാണ് ലക്ഷ്യമെന്നും ധനമന്ത്രി പറഞ്ഞു. ആദായനികുതി പരിധി 12 ലക്ഷം രൂപയാക്കി ഉയർത്തി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു. പുതിയ ആദായനികുതി സ്ലാബുകളും ഏർപ്പെടുത്തി. പുതിയ നികുതി ഘടനയനുസരിച്ച് 4 ലക്ഷം രൂപ വരെ നികുതിയില്ല. 4 മുതൽ 8 ലക്ഷം രൂപ വരെ 5%, 8 മുതൽ 10 ലക്ഷം രൂപ വരെ 10% നികുതി ഈടാക്കും. 10 മുതൽ 14 ലക്ഷം രൂപ വരെ 15%, 16 മുതൽ 20 ലക്ഷം രൂപ വരെ 20% നികുതി. 20 മുതൽ 24 ലക്ഷം രൂപ വരെ 24%, അതിനു മുകളിൽ 30% ആദായ നികുതി. ലോകത്തെ ഏറ്റവും വേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയുടേതെന്ന് നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരണ വേളയിൽ പറഞ്ഞു. 10 പ്രമുഖ മേഖലകൾക്ക് മുൻഗണന നൽകുന്ന ബജറ്റ് സമഗ്ര വളർച്ചയുടെ പാതയിലേക്ക് എല്ലാവരെയും നയിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണെന്ന് അവർ പറഞ്ഞു. വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തോടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ബജറ്റാണ് അവതരിപ്പിക്കുന്നതെന്നും മധ്യവർഗത്തിന്റെ ശാക്തീകരണത്തിന് പ്രധാന ഊന്നൽ നൽകിയിട്ടുണ്ടെന്നും ധനമന്ത്രി പറഞ്ഞു. വളർച്ച ഉത്തേജിപ്പിക്കുന്ന തൊഴിലധിഷ്ഠിത വികസനത്തിന് അടുത്ത 5 വർഷങ്ങളിൽ പ്രാമുഖ്യം നൽകും. പയർ വർഗ്ഗങ്ങളുടെ ഉൽപ്പാദനത്തിൽ സ്വയംപര്യാപ്തത കൈവരിക്കാൻ 6 വർഷം നീളുന്ന ദൌത്യത്തിന് തുടക്കമിടും. മഖാന കൃഷി പ്രോത്സാഹനത്തിന് ബീഹാറിൽ മഖാന ബോർഡ് രൂപീകരിക്കും. കിഴക്കൻ മേഖലയിൽ യൂറിയ ഉൽപ്പാദനത്തിൽ സ്വയംപര്യാപ്തത കൈവരിക്കാൻ 3 നിർമ്മാണശാലകൾ ആരംഭിക്കും. കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയുടെ പരിധി 5 ലക്ഷം രൂപയാക്കി ഉയർത്തി. നേരത്തെ ഇത് 3 ലക്ഷം രൂപയായിരുന്നു. സംസ്ഥാനങ്ങളുമായി യോജിച്ച് ജൻധാന്യ യോജന നടപ്പാക്കും. PM ധൻധാന്യ യോജനയും വ്യാപിപ്പിക്കും. നികുതി, ഊർജ്ജമേഖല, നഗരവികസനം, ഖനനം, സമ്പദ് മേഖല, നിയന്ത്രണ പരിഷ്കരണങ്ങൾ എന്നിവയിൽ പരിവർത്തനാത്മകമായ മാറ്റങ്ങൾ നടപ്പാക്കും. വികസനത്തിന്റെ പാതയിൽ കൃഷി, MSME, നിക്ഷേപം, കയറ്റുമതി എന്നിവ പ്രധാന ശക്തി സ്രോതസ്സുകളാണെന്ന് അവർ പറഞ്ഞു. ഗ്രാമീണ സമ്പദ്വ്യവസ്ഥ ശക്തിപ്പെടുത്താൻ ഇന്ത്യ പോസ്റ്റ് ശൃംഖലയെ പ്രയോജനപ്പെടുത്തും. വായ്പാ സുരക്ഷാ പദ്ധതി വ്യാപകമാക്കും. മൈക്രോ സംരംഭങ്ങൾക്ക് ഇപ്പോഴത്തെ 5 കോടി രൂപയിൽ നിന്ന് 10 കോടി രൂപയുടെ വരെ വായ്പ ഉറപ്പാക്കും. അടുത്ത 5 വർഷം കൊണ്ട് 1.5 ലക്ഷം കോടി രൂപ വായ്പ നൽകാനാണ് ലക്ഷ്യമിടുന്നത്. MSME ടൈം ലോണുകൾ 20 കോടി രൂപ ആക്കി ഉയർത്തും. 8 കോടി കുഞ്ഞുങ്ങൾക്കും 1 കോടി ഗർഭിണികൾക്കും പോഷകാഹാരം ലഭ്യമാക്കാൻ നടപടിയെടുക്കും. തദ്ദേശീയ കളിപ്പാട്ട നിർമ്മാണ മേഖലയെ പ്രോത്സാഹിപ്പിക്കുമെന്നും ഇതിനായി മെയ്ഡ് ഇൻ ഇന്ത്യ ടാഗിന് പ്രചാരണം നൽകുമെന്നും ധനമന്ത്രി ബജറ്റ് അവതരണ വേളയിൽ പറഞ്ഞു. രാജ്യത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ 15,000 സീറ്റുകൾ കൂടി ലഭ്യമാക്കും. 2014 ശേഷം ആരംഭിച്ച IITകളിലും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശന സൌകര്യമൊരുക്കും. പാലക്കാട് IIT ഉൾപ്പെടെ രാജ്യത്തെ 5 IITകളുടെ അടിസ്ഥാന വികസനത്തിന് പ്രത്യേക ഫണ്ട് നീക്കിവയ്ക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. രാജ്യത്ത് AI വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് മികവിന്റെ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. രാജ്യത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇന്റർനെറ്റ് സൌകര്യം ഉറപ്പാക്കും. 50,000 അടൽ ടിങ്കറിംഗ് ലാബുകളും സജ്ജമാക്കും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ രാജ്യത്ത് 5 നൈപുണ്യ വികസന കേന്ദ്രങ്ങളും സ്ഥാപിക്കും. ആണവ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരുമെന്ന് ധനമന്ത്രി പറഞ്ഞു. 100 GW ആണവ നിലയങ്ങൾ രാജ്യത്ത് സ്ഥാപിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ അവർ അറിയിച്ചു. ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപം 74% നിന്ന് 100% ഉയർത്തുമെന്നും ധനമന്ത്രി അറിയിച്ചു. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രോത്സാഹനം നൽകും. ഇതിനായി ലിഥിയം അയൺ ബാറ്ററികളുടെ കസ്റ്റംസ് തീരുവ ഒഴിവാക്കി. 6 ജീവൻരക്ഷാ മരുന്നുകളുടെ വില കുറയ്ക്കും. ഇതോടൊപ്പം ജില്ലാ ആശുപത്രികളിലെല്ലാം ഡേ കെയർ ക്യാൻസർ സെന്ററുകളും സ്ഥാപിക്കും. രാജ്യത്തെ വിനോദസഞ്ചാര മേഖലയുടെ വളർച്ചയ്ക്ക് സ്വകാര്യ പങ്കാളിത്തത്തോടെ 50 കേന്ദ്രങ്ങൾ വികസിപ്പിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. ബീഹാറിനെ രാജ്യത്തിന്റെ ഭക്ഷ്യഹബ്ബാക്കി മാറ്റുമെന്നും ബീഹാറിൽ പുതിയ ഫുഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുമെന്നും അവർ പറഞ്ഞു. രാജ്യത്തെ വനിതാ സംരംഭകർക്ക് 2.5 കോടി രൂപ വരെ വായ്പ നൽകുമെന്നും ആദിവാസി വനിതാ സംരംഭങ്ങൾക്ക് പ്രത്യേക സഹായം ലഭ്യമാക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. രാജ്യത്തെ ഹോംസ്റ്റേകൾക്ക് മുദ്രാ ലോൺ അനുവദിക്കുമെന്നും സ്വയം സഹായ സംഘങ്ങൾക്ക് ഗ്രാമീൺ ക്രെഡിറ്റ് കാർഡ് സൌകര്യം ഏർപ്പെടുത്തുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. കുംഭമേളയെച്ചൊല്ലി പ്രതിപക്ഷ ബഹളത്തോടെയായിരുന്നു ബജറ്റ് അവതരണത്തിന്റെ തുടക്കം. ബജറ്റിന് ശേഷം മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്ന് സ്പീക്കർ ഓംബിർള പറഞ്ഞെങ്കിലും പ്രതിപക്ഷം ആദ്യം അത് ചെവികൊണ്ടില്ല. ബജറ്റ് അവതരണ ദിനത്തിൽ ഓഹരി വിപണിയിൽ നേട്ടമുണ്ടായി. ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ബജറ്റ് പ്രസംഗത്തിന് മുമ്പ് സെൻസെക്സ് 200 പോയിന്റ് ഉയർന്നു. ബജറ്റ് പ്രമാണിച്ച് ഇന്ന് ഓഹരി വിപണിയുടെ പ്രത്യേക സെഷനാണ് നടക്കുന്നത്. രാവിലെ വ്യാപാരം ആരംഭിച്ചപ്പോൾ സെൻസെക്സ് 184 പോയിന്റ് ഉയർന്ന് 77,685.03 എന്ന നിലയിലാണ് വ്യാപാരം നടത്തിയത്. നിഫ്റ്റി 50% ഉയർന്ന് 23,561.65 എന്ന പോയിന്റിലെത്തി. രാജ്യത്തിന്റെ തീര അതിർത്തികൾ സംരക്ഷിക്കുന്നതിൽ കോസ്റ്റ് ഗാർഡ് പുലർത്തുന്ന ധീരതയും അർപ്പണബോധവും നിതാന്ത ജാഗ്രതയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. കടൽ സുരക്ഷ മുതൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ വരെയും കള്ളക്കടത്ത് തടയൽ മുതൽ പരിസ്ഥിതി സംരക്ഷണം വരെയും കോസ്റ്റ് ഗാർഡിന്റെ കൈകളിൽ സുരക്ഷിതമാണെന്ന് സേനാ രൂപീകരണ ദിനത്തിൽ പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആധാർ ഓതന്റിക്കേഷൻ ഫോർ ഗുഡ് ഗവേണൻസ് ഭേദഗതി നിയമം 2025 കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം ചെയ്തു. പൊതുതാൽപര്യം മുൻനിർത്തി കൂടുതൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്കും സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കും ആധാർ ഓതന്റിക്കേഷൻ വിപുലീകരിച്ചതായി ഇലക്ട്രോണിക്സ് ആന്റ് ഐടി മന്ത്രാലയം അറിയിച്ചു. ഇ കൊമേഴ്സ്, ട്രാവൽ ആന്റ് ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ആരോഗ്യ സേവനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ജനങ്ങൾക്ക് നിരവധി പുതിയ സേവനങ്ങൾ ലഭ്യമാക്കാൻ ഭേദഗതികൾ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ഫെഡറലിസത്തെ തകർക്കുന്ന ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് കോൺഗ്രസിന്റെയും സഖ്യകക്ഷികളുടേതുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തളിപ്പറമ്പിൽ സിപിഐഎം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. 3 ദിവസത്തെ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി മുഴുവൻ സമയവും പങ്കെടുക്കും. ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തോടനുബന്ധിച്ച് റോഡിൽ പാലിക്കേണ്ട സന്ദേശങ്ങൾ ഉയർത്തി അപകടരഹിത റോഡുകൾ എന്ന ലക്ഷ്യവുമായി മോട്ടോർ വാഹന വകുപ്പ്, റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റിയുടെ സഹകരണത്തോടെ കോഴിക്കോട്ട് റോഡ് സേഫ്റ്റി അവയർനെസ് മാരത്തൺ സംഘടിപ്പിച്ചു. മലബാർ കൃഷ്ണൻ കോളേജ് ഗ്രൌണ്ടിൽ നിന്ന് ആരംഭിച്ച് കോഴിക്കോട് ബീച്ചിൽ ഫ്രീഡം സ്ക്വയറിൽ സമാപന ചടങ്ങുകളോടെ പരിപാടി അവസാനിച്ചു. മേയർ ബീന ഫിലിപ്പ് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മാരാമൺ കൺവെൻഷൻ നഗറിലും പരിസര പ്രദേശങ്ങളിലും ഭക്ഷ്യസുരക്ഷാ ലൈസൻസും രജിസ്ട്രേഷനുമില്ലാതെ ഭക്ഷ്യസാധനങ്ങളുടെ കച്ചവടം അനുവദിക്കില്ലെന്ന് മന്ത്രി ബീണ ജോർജ് വ്യക്തമാക്കി. കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് തലത്തിൽ ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യാൻ മാരാമൺ മാർത്തോമ റിട്രീറ്റ് സെന്ററിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭക്ഷ്യസാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തുമെന്നും ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ഏകോപനത്തോടെ പ്രവർത്തിച്ച് ഭക്ഷ്യവിഷബാധയ്ക്ക് സാഹചര്യമില്ലെന്ന് ഉറപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ആലപ്പുഴ ചെന്നിത്തല കോട്ടമുറിയിൽ വീട് കത്തി വൃദ്ധ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെന്നിത്തല പടിഞ്ഞാറ് കറ്റോട്ട് രാഘവൻ, ഭാര്യ ഭാരതി എന്നിവരാണ് മരിച്ചത്. ടിൻഷീറ്റ് കൊണ്ട് നിർമ്മിച്ച വീട് പൂർണ്ണമായി കത്തിനശിച്ചു. മാനന്തവാടി കല്ലോടി മൂളത്തോട് പാലത്തിന് താഴെയും പരിസരത്തുമായി ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൃതദേഹ ഭാഗങ്ങൾ ബാഗുകളിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഉത്തർപ്രദേശ് സ്വദേശി മുഖീബിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. സംഭവത്തോടനുബന്ധിച്ച് ഉത്തർപ്രദേശുകാരനായ മുഹമ്മദ് ആരിഫിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എറണാകുളം ജില്ലയിലെ തിരുവാണിയൂരിൽ CBSE സ്കൂളിൽ വിദ്യാർത്ഥി ക്രൂരമായ പീഡനത്തിന് വിധേയമായതിനെ തുടർന്ന് ജീവനൊടുക്കിയ സംഭവം ദുഃഖകരവും ഞെട്ടിക്കുന്നതുമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പോലീസ് ഇക്കാര്യത്തിൽ അടിയന്തര നിയമ നടപടിക്കുള്ളുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. സംഭവത്തെപ്പറ്റി സമഗ്രാന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. കടൽ മണൽ ഖനനത്തിന് അനുമതി പത്രം നൽകുന്ന ഈ മാസം 27 തീരദേശ ഹർത്താൽ ആചരിക്കാൻ ആലപ്പുഴയിൽ ചേർന്ന ഫിഷറീസ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചു. മത്സ്യത്തൊഴിലാളികൾ പണിമുടക്കുമെന്നും ഫിഷിംഗ് ഹാർബറുകൾ അടച്ചിടുമെന്നും കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ടി എൻ പ്രതാപനും ജനറൽ കൺവീനർ PP ചിത്തരഞ്ജനും അറിയിച്ചു. ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ കണ്ണൂർ പുതിയതെരു മേഖലയിൽ ഗതാഗത പരിഷ്കാരത്തിന് തുടക്കമായി. ഇന്നലെ നീണ്ട തിരക്ക് ഇല്ലാതായെന്നും പരീക്ഷണം ആശ്വാസകരമാണെന്നുമാണ് വിലയിരുത്തൽ. ഈ മാസം 4 വരെ 5 ദിവസം പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഗതാഗത പരിഷ്കരണം നടപ്പാക്കുന്നത്. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ സിറ്റിംഗ് ഇന്നും കോഴിക്കോട്ട് തുടരുന്നു. ഇന്നലത്തെ സിറ്റിംഗിൽ 48 പരാതികൾ പരിഗണിച്ചു. ഇതിൽ 34 എണ്ണം തീർപ്പാക്കി. തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ട് വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ കുഞ്ഞിന്റെ അമ്മയുടെ സഹോദരൻ ഹരികുമാറിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇയാളെ നെയ്യാറ്റിൻകര സബ് ജയിലിലേക്ക് മാറ്റി. നവംബർ 1-നകം സമ്പൂർണ്ണ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാവുകയെന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് കേരളം നടന്നടക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സിപിഐഎം കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ സമാപന പൊതുസമ്മേളനം വടകരയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ബദൽ നയമാണ് നടപ്പാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വർണവില ഇന്നും കൂടി. ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് 7,745 രൂപയും പവന് 61,960 രൂപയുമായി. കോലാലംപൂരിൽ അണ്ടർ 19 ക്രിക്കറ്റ് വനിതാ ലോകകപ്പ് ഫൈനലിൽ നാളെ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഇന്നലെ സെമിയിൽ ഇംഗ്ലണ്ടിനെ 9 വിക്കറ്റിനാണ് ഇന്ത്യൻ വനിതകൾ തോൽപ്പിച്ചത്. ഇംഗ്ലണ്ടിനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. പൂനെയിൽ 4-ാം മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ 15 റൺസിന് തോൽപ്പിച്ചാണ് 5-മത്സര പരമ്പര 3-1 ഇന്ത്യ സ്വന്തമാക്കിയത്. പരമ്പരയിലെ അവസാനത്തെയും 5-ാമത്തെയും മത്സരം നാളെ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ്. മുംബൈയിൽ ISL ഫുട്ബോളിൽ വൈകിട്ട് 5-ന് പഞ്ചാബ് FC ബംഗളൂരു FCയെ നേരിടും. ഇന്നലെ കൊൽക്കത്ത ഈസ്റ്റ് ബംഗാൾ മുംബൈ സിറ്റി FC മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. കൊൽക്കത്തയിൽ ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള ഇന്ന് ഇന്റർകാശിക്കെതിരെ കളത്തിലിറങ്ങും. കൊൽക്കത്തയിലെ കല്യാണി സ്റ്റേഡിയത്തിൽ രാത്രി 7-നാണ് മത്സരം. തുടർച്ചയായ 3-ാം ജയം ലക്ഷ്യമിട്ടാണ് ഗോകുലം കേരള ഇറങ്ങുന്നത്. ഇന്ന് ജയിക്കുകയാണെങ്കിൽ സ്ഥാനം മെച്ചപ്പെടുത്തി 2-ാം സ്ഥാനത്തെത്താൻ ടീമിന് കഴിയും. കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സീനിയർ ഡിവിഷൻ ലീഗിൽ മയ്യിൽ യങ് ചലഞ്ചേഴ്സ് സ്പോർട്സ് ക്ലബ്ബ് വളപട്ടണം ടൌൺ ഫുട്ബോൾ കോച്ചിംഗ് സെന്ററുമായി ഏറ്റുമുട്ടും. സീനിയർ ഡിവിഷൻ ലീഗിൽ കാഞ്ഞിരോട് ജനതാ സ്പോർട്സ് ക്ലബ്ബ് ജില്ലാ പോലീസ് ഫുട്ബോൾ ടീമുമായി മത്സരിക്കും. ഡെറാഡൂണിൽ 38-ാം ദേശീയ ഗെയിംസിൽ ഇന്നലെ കേരളം വെള്ളിയും വെങ്കലവും നേടി. ബീച്ച് ഹാൻഡ്ബോൾ മത്സരത്തിൽ കേരള വനിതകളാണ് വെള്ളി നേടിയത്. ഒഡീഷയോട് പരാജയപ്പെട്ട ഖോഖോ പുരുഷ ടീമിനാണ് വെങ്കലം. ഇതോടെ 2 സ്വർണവും 1 വെള്ളിയും 3 വെങ്കലവും അടക്കം കേരളത്തിന്റെ മെഡൽ നേട്ടം 6. മെഡൽ പട്ടികയിൽ കേരളം 11-ാമതാണ്. 9 സ്വർണവുമായി മണിപ്പൂരാണ് തുടർസ്ഥാനത്ത്. കോഴിക്കോട് തിക്കോടി ഡ്രൈവിൻ ബീച്ചിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. ബീച്ചിലെ 250 മീറ്റർ സ്ഥലത്ത് അപായ സൂചനാ ബോർഡുകൾ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സ്ഥാപിക്കും. പരിശീലനം സിദ്ധിച്ച നാട്ടുകാരായ 9 മത്സ്യത്തൊഴിലാളികളുടെ സേവനം ബീച്ചിൽ ലഭ്യമാക്കും. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിൽ 2 ഡീ റിസർവ്ഡ് കോച്ചുകൾ അനുവദിച്ച് റെയിൽവേ മന്ത്രാലയം ഉത്തരവിറക്കിയതായി KC വേണുഗോപാൽ MP അറിയിച്ചു. ആലപ്പുഴ മുതൽ കോയമ്പത്തൂർ വരെ സീസൺ ടിക്കറ്റ് യാത്രക്കാർക്ക് അടുത്തമാസം 24 മുതൽ ഈ സൌകര്യം ലഭ്യമാകും. സീസൺ ടിക്കറ്റ് യാത്രക്കാർക്ക് നേരത്തെ ആലപ്പുഴ മുതൽ കോയമ്പത്തൂർ വരെ സ്ലീപ്പർ ക്ലാസിൽ യാത്ര ചെയ്യാമായിരുന്നു. ഈ സൌകര്യം റെയിൽവേ പിൻവലിച്ചതിനെ തുടർന്നാണ് KC വേണുഗോപാൽ ആവശ്യം മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. കണ്ണൂർ സർവകലാശാലയും ബ്രിട്ടനിലെ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ലണ്ടന്റെ UAE റാസൽ ഖൈമ ബ്രാഞ്ച് ക്യാമ്പസും വിവരസാങ്കേതിക വിദ്യാ മേഖലയിലെ അക്കാദമിക ഗവേഷണ പ്രവർത്തനങ്ങളിൽ ധാരണാപത്രം ഒപ്പുവച്ചു. കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് വൈസ് ചാൻസലർ പ്രൊഫസർ KK സാജു, യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ലണ്ടൻ റാസൽ ഖൈമ ബ്രാഞ്ച് ക്യാമ്പസ് CEO അഹമ്മദ് റാഫി ബി ഫറയുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിനോട് സംസ്ഥാന ഗവൺമെന്റ് അവഗണന പുലർത്തുകയാണെന്ന് ആരോപിച്ച് BJP കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് പരിസരത്ത് ജനകീയ സത്യഗ്രഹം ആരംഭിച്ചു. മരുന്ന് ക്ഷാമത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് അവർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ആദായനികുതി പരിധി 12 ലക്ഷം രൂപയാക്കി ഉയർത്തി ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കേന്ദ്ര ബജറ്റ്. പുതിയ ആദായനികുതി സ്ലാബുകളും ഏർപ്പെടുത്തി. മധ്യവർഗത്തിന്റെ ജീവിത നിലവാരം ഉയർത്താനാവശ്യമായ ഒട്ടേറെ നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടെന്ന് നിർമ്മലാ സീതാരാമൻ. കിസാൻ ക്രെഡിറ്റ് കാർഡിലെ വായ്പാ പരിധി 5 ലക്ഷം രൂപയാക്കി ഉയർത്തി. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്താൻ ഇന്ത്യ പോസ്റ്റ് ശൃംഖലയെ പ്രയോജനപ്പെടുത്തും. രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിൽ 15,000 സീറ്റുകൾ കൂടി ലഭ്യമാക്കും. രാജ്യത്തിന്റെ തീരാതിർത്തികൾ സംരക്ഷിക്കുന്നതിൽ കോസ്റ്റ് ഗാർഡ് പുലർത്തുന്ന ധീരതയും അർപ്പണബോധവും നിതാന്ത ജാഗ്രതയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.